2020 ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കല്ലും നെല്ലും പങ്ക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. അഹിർ ഭൈരവിൽ അനുരാഗത്തിന്റെ ധ്യാനമഴ. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായിരുന്നു കുമാർ ഗന്ധർവ. അദ്ദേഹം പാടുകയാണ്. തബല വായിക്കുന്നത് കൗമാരം പിന്നിടാത്ത ജസ്രാജ്. കച്ചേരിക്കിടയിൽ ഒരു രാഗത്തെ ചൊല്ലി പ്രേക്ഷകർ തർക്കിച്ചു. തർക്കം മൂത്തപ്പോൾ ജസ്രാജും ഇടപെട്ടു. കുമാർ ഗന്ധർവ പാടിയത് പൂർണമായും സംഗീതശാസ്ത്രം അനുസരിച്ചല്ല എന്നതുൾപ്പെടെ ചില കാര്യങ്ങൾ ജസ്രാജ് പറഞ്ഞു. ഉടൻ വന്നു പ്രേക്ഷകരിൽ ചിലരുടെ പ്രതികരണം. തബലിസ്റ്റ് ആ പണി ചെയ്താൽ മതി. ആ പ്രതികരണം ജസ്രാജിന് താങ്ങാനായില്ല. വായ്പാട്ടിനെക്കുറിച്ച് പറയാൻ നീ ആര്? നീ തബല വായിച്ചാൽ മതി എന്നു പരിഹസിച്ച് കുമാർ ഗന്ധർവയും ജസ്രാജിനോട് പൊട്ടിത്തെറിച്ചതായും കഥയുണ്ട്. മിഴാവുവാതകനായിരുന്ന കുഞ്ചൻ നമ്പ്യാർ ചാക്യാർകൂത്ത് ഉപേക്ഷിച്ചിറങ്ങിയ പോലെ അന്ന് ഒരു പോക്കുപോയതാണ് ജസ്രാജ്. വായ്പാട്ട് പഠിച്ച് അരങ്ങിലെത്താതെ ഇനി മുടിമുറിക്കില്ലെന്ന് അന്ന് ശപഥം ചെയ്തു. 16 വയസ്സു മാത്രമായിരുന്നു പ്രായം. 22 വയസ്സിൽ മടങ്ങിവന്നത് സംഗീത പ്രപഞ്ചത്തിന് ഇന്ത്യ സമ്മാനിച്ച ഇതിഹാസപ്പിറവിയായി. 4 വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട ജസ്രാജ് ജ്യേഷ്ഠന്മാരായ പണ്ഡിറ്റ് മണിറാമിന്റെയും പ്രതാപ് നാരായണിന്റെയും തണലിലാണ് തബലയിലേക്കും സംഗീതത്തിന്റെ കൊടുമുടികളിലേക്കും നടന്നുകയറിയത്. രാഷ്ട്രീയത്തിലും കലാസാഹിത്യ മേഖലകളിലും ഉള്ളതിനേക്കാൾ വിപത്തുകൾ നിറഞ്ഞൊരു മേഖലയാണ് സംഗീതം. ഈ വിശ്വപ്രപഞ്ചത്തിന്റെ മുഴുവൻ ചലനങ്ങളും സംഗീതഭദ്രമായിരിക്കെ അതെങ്ങനെ സംഭവിക്കുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാൽനൂറ്റാണ്ട് മുൻപ് ഗാനഗന്ധർവനായ യേശുദാസിനെയും സംഗീതം അനുരാഗമഴയായി ചൊരിഞ്ഞ ദേവരാജൻ മാഷിനെയും കാണുമ്പോൾ തോന്നിയത് ഏതോ ക്ഷേത്രനടയിൽ നിൽക്കുന്നതുപോലെയാണ്. യേശുദാസിനോട് അന്ന് ചോദിച്ച ഒരു ചോദ്യം താങ്കൾ മുൻശുണ്ഠിക്കാരനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നാണ്. ഇപ്പോഴും അങ്ങനെ തോന്നുന്നുണ്ടോ എന്നായിരുന്നു ഗാനഗന്ധർവന്റെ മറുചോദ്യം. ചിത്രകാരനും സിനിമാ സംവിധായകനുമായ നേമം പുഷ്പരാജിന്റെ ബൈക്കിനു പിന്നിലിരുന്നാണ് അന്ന് അവരുടെ അരികിലേക്ക് പോയത്. പണ്ഡിറ്റ് ജസ്രാജിന്റെ വിയോഗമറിഞ്ഞപ്പോൾ ഈ സന്ദർഭമാണ് ആദ്യം മനസ്സിലേക്ക് കടന്നുവന്നത്. ദൈവത്തിന്റെ ശ്രുതിസ്പർശമുള്ള ഇതിഹാസ ഗായകൻ സംഗീതത്തിന്റെ അനന്തതയിലേക്ക് മടങ്ങിപ്പോയി. ജസ്രാജ് പാടുമ്പോൾ ആ നാദവിസ്മയത്തിൽ ആസ്വാദകർ ധ്യാനത്തിലാവുന്നു. നിശബ്ദതയാണ് ഏറ്റവും മഹത്തായ സംഗീതമെന്ന് പഠിപ്പിക്കുകയായിരുന്നു പണ്ഡിറ്റ് ജസ്രാജ്. ധ്യാനത്തിൽ പരമ്പൊരുളാകെ ഉള്ളിൽ വിലയം പ്രാപിക്കുന്നത് പോലെയാണത്. എല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമാക്കാൻ കഴിയുന്ന സംഗീതം അതായിരുന്നു പണ്ഡിറ്റ് ജസ്രാജ്. മാധ്യമപ്രവർത്തകനായ എസ് ഗോപാലകൃഷ്ണൻ കുറിച്ചതുപോലെ ശ്രുതിയിൽ ശബ്ദിക്കുന്ന ഒരമ്പലമണി പോലെയായിരുന്നു ജസ്രാജിന്റെ സംഗീതം. തോടി രാഗത്തിൽ അദ്ദേഹം പാടുകയാണ്. വേദിക്ക് കുറച്ചപ്പുറം വനമാണ്. അവിടെ നിന്ന് ഒരു കൃഷ്ണമൃഗം വേദിയിലേക്ക് നടന്നുവന്നു. കാതുകൂർപ്പിച്ച് അതങ്ങനെ നിശബ്ദമായി നിന്നു. പണ്ഡിറ്റ് ജസ്രാജ് തന്നെ ഈ അനുഭവം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 1987 നടന്നതാണിത്. ഏതു രാഗത്തെയും അനുരാഗമാക്കി മാറ്റാൻ കഴിയുന്ന സംഗീതജ്ഞനായിരുന്നു ജസ്രാജ്. അത് ചിലപ്പോൾ ശൃംഗാരത്തിന്റെ വസന്തമഴയായി മാറും. രാധാകൃഷ്ണ പ്രേമത്തെപ്പറ്റിയുള്ള ഹവേലികൾ പാടുമ്പോൾ ദിവ്യമായ ആ പ്രണയാനുഭവത്തിലേക്ക് ആസ്വാദകർ പറന്നുപോകും. ബാൽഗോപാൽ ഗുലാൽ ഹമാരെ എന്ന ഹവേലിയായിരുന്നു ജസ്രാജിന് ഏറ്റവും പ്രിയം. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയ്ക്കുള്ള ഒരു ചെറുഗ്രഹത്തിന് പണ്ഡിറ്റ് ജസ്രാജ് എന്ന് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ പേര് നൽകിയിട്ടുണ്ട്. മൊസാർട്ട്, ബിഥോവൻ എന്നിവരുടെ പേരുകളാണ് നേരത്തെ അത്തരം ഗ്രഹങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവിലും ദൈവമുണ്ട്. ദൈവത്തിന്റെ കരസ്പർശമേറ്റ ഏത് സംഗീതജ്ഞന്റെയും ശബ്ദം ആ പരമാണുക്കളിലാകെ വിലയം ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് കാട്ടിലെങ്ങോ അലഞ്ഞു നടന്ന കൃഷ്ണമൃഗം ജസ്രാജ് പാടിയപ്പോൾ ഓടിയെത്തി കാതോർത്തത്. ധ്യാനത്തിന്റെ പരമാനന്ദത്തിലേക്ക് ആസ്വാദകനെ ആലിംഗനം ചെയ്ത് നിർത്താനാവും മഹാസംഗീതജ്ഞർക്ക്. വിശുദ്ധമായ ആ ആലിംഗനമാണ് പണ്ഡിറ്റ് ജസ്രാജിന്റെ ദേഹവിയോഗത്തോടെ സംഗീതലോകത്തിന് നഷ്ടമായത്.